ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, വരുൺ രമേഷ്. മാധ്യമരംഗം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്ന ഒരു കാലം കൂടിയാണ്. പ്രത്യേകിച്ച് മലയാള മീഡിയ ഏതു തരത്തിലുള്ള ഒരു മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്?
എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിട്ടുള്ള പിന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് സച്ചിദാനന്ദനും തമ്മിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വാക്കോലുകളെല്ലാം ഫേസ്ബുക്ക് വഴിയായിരുന്നു. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതായത് ടെലിവിഷനെ മാറ്റി നിർത്തുക, മറ്റേ പ്രിന്റ് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഡയറക്റ്റ് അവർക്ക് ജനങ്ങളോട് പറയാനുള്ളത് കൃത്യമായിട്ട് ഫേസ്ബുക്കിലൂടെ പറയുക. ആ ഫേസ്ബുക്ക് ടൈം ലൈനിൽ അവർ എഴുതുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പിന്നെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ പിന്നീട് വാർത്തയായി മാറുക, ഇതാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു 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 യൂത്ത് അല്ലെങ്കിൽ ഒരു യുവാവ് എങ്ങനെയാണ് വാർത്തയെ കൺസ്യൂം ചെയ്യുന്നത്? ടെലിവിഷനിലാണോ ആളുകൾ വാർത്ത ഫസ്റ്റ്, അതായത് ആദ്യം വാർത്ത വരുന്നത് ടെലിവിഷനിൽ നിന്നാണോ, അതോ പത്രത്തിൽ നിന്നാണോ, അതോ റേഡിയോയിൽ നിന്നാണോ? ഇതാണ് പരമ്പരാഗത മാധ്യമങ്ങൾ അല്ലെങ്കിൽ ലെഗസി മീഡിയ എന്ന് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ ആദ്യം വാർത്ത അറിയുന്നത് ഒന്നുകിൽ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ടൈം ലൈനിൽ നിന്നൊക്കെയാണ് ആളുകൾ വാർത്ത അറിയുന്നത്. അതിനുശേഷം അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മാത്രമാണ് ഓൺലൈനിൽ തന്നെയുള്ള ഓൺലൈൻ സൈറ്റുകളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ടെലിവിഷനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ റേഡിയോയിലേക്ക് പോകുന്നത്, പിറ്റേ ദിവസം പത്രത്തിലേക്ക് പോകുന്നത്. അതായത് ആളുകളുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് വാർത്തയുടെ സോഴ്സ് ആയിട്ട് ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ആ തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് ന്യൂസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അതൊരു ഇൻസ്റ്റന്റ് ആർട്ടിക്കിൾ പോലെയുള്ള പിന്നെ പുതിയ സങ്കേതങ്ങൾ ഫേസ്ബുക്ക് പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇത് ഈ ഒരു മാറ്റത്തിനനുസരിച്ച് പരമ്പരാഗത മീഡിയ, ഈ പറയുന്ന ടെലിവിഷൻ മാധ്യമമായാലും അച്ചടി മാധ്യമമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ മാധ്യമമായാൽ പോലും, ഈ ഒരു കാലഘട്ടത്തിലേക്ക് എങ്ങനെയാണ് മാറ്റം അവരും സാധ്യമാക്കുന്നത്?
സത്യത്തിൽ വലിയൊരു മാറ്റത്തിന്റെ മുന്നിലാണുള്ളത്. ഉദാഹരണത്തിന് നമുക്കറിയാം, സാമ്പത്തിക പരാധീനതകൾ ഉണ്ടെങ്കിൽ പോലും NDTV എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും തുടക്കം ചെന്ന ടെലിവിഷൻ, പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽ, അവരുടെ 75% ക്യാമറകളും വലിയ ക്യാമറകൾ അവര് വേറൊരു പ്രാദേശിക ചാനൽ വിറ്റ് കഴിഞ്ഞു. എന്നിട്ട് അതിന് പകരം അവർ ഉപയോഗിക്കുന്നത് മൊബൈലുകളാണ്. മൊബൈലുകൾ എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കും ടെലിവിഷനിലേക്ക് മൊബൈൽ എടുക്കുന്ന വിഷ്വലുകൾ പറ്റുമോ എന്നുള്ളത്. ഇപ്പൊ പഴയ മൊബൈൽ അല്ല, പഴയ മൊബൈൽ ക്യാമറയല്ല, അതിന്റെ വളരെ കൃത്യമായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള നല്ല ദൃശ്യ ഭംഗി ഒട്ടും ചോരാത്ത രീതിയിലുള്ള ക്യാമറകളുള്ള ഐഫോണുകളുണ്ട്. സാംസങ്ങിന്റെ S8 പോലെയുള്ള വലിയ നോട്ട് പോലെയുള്ള വലിയ മൊബൈലുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ അവര് ടെലിവിഷൻ ചാനൽ നടത്തിക്കൊണ്ടുവന്നത്. അതായത് ഇന്ത്യക്ക് മുമ്പ് തന്നെ നോർവേ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ മൊബൈലിൽ മാത്രം പ്രവർത്തിക്കുന്ന ടെലിവിഷൻ ചാനലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ NDTV പോലത്തെ സംരംഭകരൊക്കെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ മാറണം. ഇവിടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അതായത് എല്ലാവരും വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്ന ചലച്ചിത്രോത്സവം, കേരളത്തിന്റെ ചലച്ചിത്രോത്സവത്തില് മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് പിന്നെ കുറച്ച് പിന്നെ മറ്റ് സമാന്തര മീഡിയയിലുള്ള ആളുകളും ഒക്കെ ചേർന്നിട്ട് പിന്നെ ഒരു ഓൺലൈനിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പത്രസമ്മേളനം. എന്ന് വെച്ചാല് ഈ മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് ലൈവ് ആയിട്ടായിരുന്നു ഈ പത്രസമ്മേളനം പോയത്. അത് ലക്ഷങ്ങളിലേക്കാണ് എത്തിയത്. അത് പുതിയ ഒരു 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 ചുവടുവെപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എന്തായാലും ഇത് മാറിയേ മതിയാവും. മലയാളത്തിലെ മീഡിയകൾ വലിയ രൂപത്തിൽ ഇത് ചെയ്യണം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പലരും പല രീതിയിലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ വരുൺ ഇപ്പോൾ പറഞ്ഞ മൊബൈൽ ഫോണിൽ എടുക്കുന്ന മോജോ എന്നൊരു വാക്ക്, മൊബൈൽ ജേർണലിസം മോജോ എന്നൊരു വാക്ക് വളരെയധികം വ്യാപകമായി രാജ്യാന്തരമായി തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഐഫോണിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദൃശ്യത്തിന്റെ ഒരു ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്? അത്തരത്തിലുള്ള ഇത്രയും കാലം പരമ്പരാഗതമായി തുടർന്നു പോന്നിരുന്ന ഒരു ടെലിവിഷൻ മീഡിയയുടെ, ടെലിവിഷൻ മാധ്യമത്തിന്റെ ക്വാളിറ്റിയിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു മൊബൈൽ ജേർണലിസത്തിലേക്ക് മാറുന്നത്?
മൊബൈൽ ജേർണലിസത്തിലേക്ക് മോജോ എന്നല്ല, മൊബൈൽ ജേർണലിസം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, സ്റ്റോറികൾ അവിടുന്ന് തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യുക. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ജേർണലിസ്റ്റിനെ സംബന്ധിച്ച്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നു. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരുന്നു, കമ്പാർട്ട്മെന്റ് ബോഗികളൊക്കെ ഭയങ്കര തിക്കും തിരക്കായിരുന്നു. പക്ഷെ മലയാളത്തിലെ ഓൺലൈൻ മീഡിയകൾ അവിടെ പലതും ലൈവായിരുന്നു, ടെലിവിഷൻ ചാനലുകൾ ലൈവായിരുന്നു. പക്ഷെ ടെലിവിഷൻ ചാനലുകൾക്ക് കിട്ടിയ ദൃശ്യത്തെക്കാൾ മികച്ച ദൃശ്യങ്ങൾ ഓൺലൈൻ മീഡിയക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വലിയ ക്യാമറയുമായിട്ട് തിരക്കുള്ള ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ അതിന്റെ വയറുണ്ട്, അതിന്റെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുണ്ട് ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകണം. ഇതൊരു ചെറിയ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അത് ലൈവ് വിടുകയാണ് ഫേസ്ബുക്കിലേക്ക്. അപ്പം ഇത് വളരെ കൺവീനിയന്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഇന്റിമസി, നമ്മുടെ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ തമാശക്ക് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവസാനമായിട്ട് കാണുന്നത് മൊബൈലിനാണ്, ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് മൊബൈലിനെയാണ്. അപ്പം ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരുത്തിയ ഒരു സാധനമാണ്. അതായത് അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും അപ്പുറത്ത് ഒരു മൊബൈലും കൂടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്, എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയധികം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ ജീവിതത്തിലെ പിന്നെ ഇപ്പം വലിയ റെവല്യൂഷൻ ആണ് മൊബൈൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്, നമുക്കൊക്കെ അറിയാം. അപ്പം ഈ ഇന്റിമസിയാണ് ഈ ഉപകരണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു ഉദാഹരണം, ഏറ്റവും പ്രമുഖനായിട്ടുള്ള മൊബൈൽ ജേർണലിസ്റ്റായ യൂസഫ് അമർ എന്ന ഒരാളുടെ നമ്മുടെ ഇന്ത്യയിലെ ടൈംസ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ മൊബൈൽ എഡിറ്റർ ആയിരുന്നു, അതിനുശേഷം സിഎൻഎൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ഒരു സ്റ്റോറി, വളരെ ഇന്റലിജന്റ് ആയിട്ട് ചെയ്ത ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അത് ഇതാണ്, ഈ സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയരായ അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീകളോട് പിന്നെ അവരുടെ അനുഭവം പറയാൻ വേണ്ടി ഒരു മൊബൈലുമായിട്ട് പറഞ്ഞയച്ചു. ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരു വലിയ ക്യാമറയ്ക്ക് മുമ്പിൽ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നതിന് വലിയ അവർക്ക് ഒരു ഒരു പ്രശ്നമുണ്ടാകും, പ്രയാസമുണ്ടാകും. പക്ഷെ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു ഇന്റിമേറ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അത്രയും കൂളായിട്ട് പറയേണ്ടി വരും. ഇതിൽ തന്നെ അവരുടെ മുഖം മറയ്ക്കുന്ന ലൈവ് ആയിട്ടുള്ള പിന്നെ ഇതുണ്ട്, മാസ്കുകളുണ്ട്. സ്നാപ്ചാറ്റിലായിരുന്നു ചെയ്തത്. ആ സ്നാപ്ചാറ്റിന്റെ മാസ്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസ്കുകൾ ഉപയോഗിക്കാം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവര് ഒരു വലിയ ടെലിവിഷൻ ക്യാമറയ്ക്ക് മുമ്പിൽ പറയുന്നതിന്റെ 10 ഇരട്ടി കാര്യങ്ങൾ അവരിതിന് മുമ്പിൽ പറഞ്ഞു. അത് കാണിക്കുന്നത് ഇതിനൊരു പൊട്ടൻഷ്യലാണ്. ഇത് മത്സരിക്കുന്നത് മോജോ അല്ലെങ്കിൽ മൊബൈൽ ജേർണലിസം എന്ന് പറയുന്നത് മത്സരിക്കുന്നത് ഇവിടുത്തെ DSLR ക്യാമറകളോടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ചില സ്പേസിലാണ്, ഇത്തരത്തിലുള്ള ചില ഇന്റിമസിയാണ് നമ്മൾ പിന്നെ കീപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ റീച്ച് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ ക്ലാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ ഇപ്പം iPhone 6s മുതലുള്ള മൊബൈൽ ഫോണുകൾ 4K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വന്നിട്ടുള്ള iPhone 10, അതായത് അവരുടെ 10th generation ഫോൺ ആയിട്ടുള്ള 10 4K റെസൊല്യൂഷനിൽ 60 frames per second അവരുടെ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ദൃശ്യം എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമായ ദൃശ്യമാണ് അവർ ഡെലിവർ ചെയ്യുന്നത്.
ഇത് ഇപ്പൊ ഇന്ത്യയിലെ കാര്യമുള്ള പ്രധാനമായിട്ട് പറഞ്ഞു, ഇന്ത്യക്ക് പുറത്ത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ഇത്തരം മാധ്യമ രംഗത്തുള്ള മാറ്റങ്ങൾക്ക് സാധാരണ മുന്നിൽ നടക്കാറുള്ളത്, എത്രത്തോളം മറ്റ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്?
മോജോ കോൺഫറൻസുകൾ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്, അതില് പ്രമുഖരായിട്ടുള്ള പല ആളുകളും പിന്നെ പങ്കെടുക്കുന്ന യൂറോപ്യൻ രാജ്യത്തിലാണ് ഏറ്റവും കൂടുതൽ മോജോ കോൺഫറൻസുകൾ നടക്കുന്നതെന്നാണ് എന്റെ അറിവ്. അവിടെയും വലിയ രൂപത്തിലുള്ള പിന്നെ ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഒരു സംഭവത്തെ, ഒരു ഒരു സാങ്കേതിക സംവിധാനത്തെ iPhone 10 അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി iPhone 10 ഇറങ്ങിയിട്ട് നമുക്കറിയാം ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഓൺലൈൻ മാധ്യമമായ കോഡ്സ് എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമം iPhone 10 ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോറികൾ ചെയ്തു തുടങ്ങി. ഓൺലൈൻ ജേർണലിസത്തിന്റെ കാര്യത്തിൽ അനുനിമിഷം ഇതിന്റെ സങ്കേതങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ച് നമ്മളും പുതുക്കപ്പെട്ടില്ലെങ്കിൽ, നമ്മളും റീഡിഫൈൻ ചെയ്തിട്ടില്ല, നമ്മൾ നമ്മൾ തന്നെ റീഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫീൽഡിൽ തള്ളിപ്പോകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും നന്ദി വരുൺ രമേശ്, ഇത്രയും കാര്യങ്ങൾ, പുതിയ കാല മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഹോസ്റ്റലിൽ മലയാളിയോട് വിശദീകരിച്ചതിനെ.
താങ്ക് യു ബിജു, താങ്ക് യു.